వెల్కమ్ బ్యాక్ టు న్యాచురలిస్టిక్ ఎంక్వైరీ. రీసెర్చ్ పారాడిగ్మ్స్ నెంబర్ వన్, రెండు తరగతి, లాజికల్ పాజిటివిజం అండ్ న్యాచురలిస్టిక్ ఎంక్వైరీ. క్వాంటిటేటివ్ రీసెర్చ్ ఈస్ బేస్డ్ ఆన్ లాజికల్ పాజిటివిజం అండ్ క్వాలిటేటివ్ రీసెర్చెస్ దే ఆర్ బేస్డ్ ఆన్ న్యాచురలిస్టిక్ ఎంక్వైరీ. సో న్యాచురలిస్టిక్ ఎంక్వైరీ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചസിൻ്റെ ഒരു ബേസ് ആണ്. അപ്പോൾ നമ്മൾ ഇനി നാച്ചുറലിസ്റ്റിക് എൻക്വയറിനെ കുറിച്ച് പറയുമ്പോൾ, ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് റിസർച്ച് ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ പീപ്പിൾ ബിഹേവ് വെൻ ഒബ്സേർവ്ഡ് ഇൻ ജെന്യൂൺ ലൈഫ് എക്സ്പീരിയൻസസ് ഇൻ നാച്ചുറൽ സെറ്റിങ്സ്. അതായത് ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ നാച്ചുറൽ സെറ്റിങ്സിൽ വെച്ച് അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് നമ്മൾ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ആ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ ബിഹേവ് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ് നാച്ചുറലിസ്റ്റിക് എൻക്വയറി. അതായത് ശരിയായിട്ടുള്ള സിറ്റുവേഷൻസിൽ, തനതായിട്ടുള്ള സിറ്റുവേഷൻസിൽ, റിയാലിസ്റ്റിക് എൻവിറോൺമെൻറ്റിൽ വെച്ച് ആളുകളെ കുറിച്ച് പഠിക്കുക, അവരുടെ ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതാണ് നാച്ചുറലിസ്റ്റിക് എൻക്വയറി. സോ നാച്ചുറൽ സെറ്റിംഗ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് അതിൽ പറയുന്ന മൂന്ന് സംഭവങ്ങളാണ്. ഒന്ന്, അതിൻ്റെ സൈറ്റ്. അതായത് നാച്ചുറലിസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത് ഏതൊരു സൈറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം എങ്ങനത്തെ സൈറ്റിലായിരിക്കും, ഒരു കോണ്ടെക്സ്റ്റ്, അതായത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ഒരു ഫെനോമിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ നാച്ചുറലിസ്റ്റിക് എൻക്വയറി. പിന്നെ അതിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എംബഡീഡ് പ്രാക്ടീസാണ്. എംബഡീഡ് പ്രാക്ടീസ്, എംബഡിമെൻറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇവിടെ എംബഡിമെൻറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ഒരു ഒരു അവതാരം എടുക്കുക, അവതാരം എന്നുള്ളതാണ് എംബഡിമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റിസർച്ചർ തന്നെയാണ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അതായത് റിസർച്ചർ തന്നെ ഹീ പ്ലേസ് ഹിസ് ബോഡി ആസ് എ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് ടു കളക്ട് ഡാറ്റ. അവിടെ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടൂൾസൊന്നുമല്ല ഫോക്കസ് ചെയ്യുന്നത്. റിസർച്ചർ തന്നെ എംബഡീഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ റിസർച്ചർ തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായി വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ, തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നാച്ചുറലിസ്റ്റിക് എൻക്വയറി എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചസ് ആണ്. അപ്പോൾ അവിടെ ഇൻ്റർപ്രറ്റേറ്റീവ് ടെക്നിക്സ് ഡിസ്ക്രൈബ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും അങ്ങനെ വേണ്ട ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് വഴിയാണ് അവിടെ ഡാറ്റ കളക്ഷൻ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ സാമ്പിളിംഗ് എന്ന് പറയുന്നത് പേർപ്പസീവ് സാമ്പിളിംഗ് ആയിരിക്കും, നോൺ റാൻഡം അല്ലെങ്കിൽ പെർപ്പസീവ് സാമ്പിളിംഗ് വഴിയാണ് ഇവിടെ കളക്ട് ചെയ്യുക. ഇനി ഡാറ്റ കളക്ഷൻ മെയിനായിട്ട് നാച്ചുറലിസ്റ്റിക് എൻക്വയറിയിൽ നടക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഡയറക്റ്റ് ഒബ്സർവേഷൻ, പിന്നൊന്ന് ഇൻ്റർവ്യൂ. ഈ ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിസർച്ചർ തന്നെ കംപ്ലീറ്റ് പാർട്ടിസിപ്പൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റിസർച്ചർ ആ ഒരു എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആളും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുകയാണ്. ഡയറക്റ്റ് ഒബ്സർവേഷൻ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ ആണ്. പിന്നെ ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ്റർവ്യൂസ് ഈ ഫിനോമിനലിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലുള്ള ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ആ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പക്ഷേ അൺസ്ട്രക്ചേർഡ് ആണ്, അതായത് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലറേറ്ററി ആണ് അതിൻ്റെ ലക്ഷ്യം, അതായത് എന്തോ ഒക്കെയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, എക്സ്പ്ലറേഷനാണ്, പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അവർക്ക് ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്ക് അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ഉത്തരങ്ങൾ പറയാവുന്നതാണ്. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതായത് ക്ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ഒബ്സർവേഷനും ഇൻഡെപ്ത് ഇൻ്റർവ്യൂസിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഫീൽഡ് നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഹെഡ് നോട്ട്സ് ആയിട്ട് നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഡാറ്റ കളക്ട് ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് റെക്കോർഡിംഗ് ദീസ് ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻസ് ഫീൽഡ് നോട്ട്സ് അല്ലെങ്കിൽ ഹെഡ് നോട്ട്സ് വഴി ഒബ്സർവേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി ഈ ഒബ്സർവേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചു, ഡാറ്റ കിട്ടി നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് അനലൈസ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ഇസ് അനലൈസിങ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഈ അനലൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എന്താ വേണ്ടത്, ഈ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ മീനിങ് എന്താ, അതുകൊണ്ട് എന്താ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഈ ഡാറ്റ അനാലിസിസിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ നാച്ചുറലിസ്റ്റിക് എൻക്വയറിയിൽ മെയിനായിട്ട് മൂന്ന് തരത്തിലുള്ള അനാലിസിസ് ടെക്നിക്സ് ആണ് പറയുന്നത്. ദ ഫസ്റ്റ് ടെക്നിക്ക് ഇസ് ഡയലക്ഷണൽ അനാലിസിസ്, ഡയലക്ഷണൽ അനാലിസിസ്. സെക്കൻഡ് വൺ ഇസ് മെറ്റഫർ അനാലിസിസ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫാൻറ്റസി തീം അനാലിസിസ്. ഡയലക്ഷണൽ അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം എന്ന് പറഞ്ഞ്, ഇപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാം ഉൾപ്പെട്ടതാണ് ആ അതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ കോൺട്രഡിക്ടറി എലമെൻസ് ഉണ്ടായിരിക്കാം. ആ കോൺട്രഡിക്ടറി എലമെൻസിനെ അതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന മീനിങ് എക്സ്പ്ലോർ ചെയ്യുക, അതാണ് ഡയലക്ഷണൽ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫാമിലിയുടെ ഉള്ളിൽ, ഫാമിലി അതിൻ്റെ ഉള്ളിലൊരു സ്റ്റെപ്പ് മദർ, അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ടറി എലമെൻറ്റ് വരുന്നുണ്ട്, മദർ എന്നുള്ളതിൻ്റെ ഒരു കോൺട്രഡിക്ഷനായിട്ട് സ്റ്റെപ്പ് മദർ എന്നുള്ളത്. അപ്പോൾ ആ മീനിങ്ങിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഡയലക്ഷണൽ അനാലിസിസ്. സെക്കൻഡ് വൺ ഇസ് മെറ്റഫർ അനാലിസിസ്. മെറ്റഫർ അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തു, ഇൻഡെപ്ത് ഇൻ്റർവ്യൂസിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഈ പാർട്ടിസിപ്പൻസ്, ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട പാർട്ടിസിപ്പൻസ്, അവർ ചിലപ്പോൾ ഓരോ മെറ്റഫേഴ്സ് യൂസ് ചെയ്യാം. മെറ്റഫേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളിപ്പോൾ വേറൊന്നിലേക്ക് കമ്പയർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ വേറെ ഒന്നിനോട് ഇതായിട്ട് പറയാം അല്ലേ. അപ്പോൾ അതാണ് മെറ്റഫർ. അപ്പോൾ മെറ്റഫർ അനാലിസിസ് ആണ് സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫാൻറ്റസി തീം അനാലിസിസ്. ഫാൻറ്റസി തീം അനാലിസിസ് എന്ന് പറയുന്നത് എക്സാമിനിങ് ദ സ്റ്റോറി ഷെയർഡ് അമംഗ് പീപ്പിൾ. ഈ പാർട്ടിസിപ്പൻസ് തന്നെ പല സ്റ്റോറീസ്, വേറെ ആൾക്കാരുടെ സ്റ്റോറീസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഈ ഷെയർ ചെയ്തപ്പെട്ട പുതിയ സ്റ്റോറീസ്, പാർട്ടിസിപ്പൻസ് ഷെയർ ചെയ്ത സ്റ്റോറീസിനെ നമ്മൾ അനലൈസ് ചെയ്യും. അതാണ് ഫാൻറ്റസി തീം അനാലിസിസ്. അപ്പോൾ മെയിനായിട്ട് മൂന്ന് തരത്തിലുള്ള അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഒന്ന് ഡയലക്ഷണൽ അനാലിസിസ്, മെറ്റഫർ അനാലിസിസ്, ഫാൻറ്റസി തീം അനാലിസിസ്. ഒന്നുമില്ലെങ്കിലും ഈ നെയിമിങ്ങിലും ജസ്റ്റ് നോട്ട് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ടെക്നിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയലക്ഷണൽ അനാലിസിസ്, മെറ്റഫർ അനാലിസിസ്, ഫാൻറ്റസി തീം അനാലിസിസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പോർട്ട് ചെയ്യണം. ഈ ഡാറ്റ മൊത്തം റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തത് മൊത്തമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. സോ ഈ റിപ്പോർട്ടിംഗ് നാച്ചുറലിസ്റ്റിക് റിസർച്ച് രണ്ട് തരത്തിലാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന് ടെല്ലിങ് എ ടെയിൽ, ഒരു സ്റ്റോറി പറയുന്നത് പോലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യാം. ഇനി ഇതും രണ്ടും അല്ലാതെ വേറെ കുറച്ച് ഫോംസ് പറയണം. പെർഫോമൻസ് ആയിട്ട്, ഇപ്പോൾ ഒരു സിറ്റുവേഷനെ നമ്മൾ പഠിച്ചതിന് നമുക്കൊരു പെർഫോമൻസ് ആയിട്ട്, ഒരു നാടകമായിട്ടോ അല്ലെങ്കിൽ രംഗാവിഷ്കരണം ചെയ്തിട്ടോ അതിനെ അവതരിപ്പിക്കാം. പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഫിലിം, ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലൂടെ ഇതിന് ഈ ഡാറ്റാസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. സോ മെയിനായിട്ട് റിപ്പോർട്ടിംഗ് നടക്കുന്നത് ഒന്നെങ്കിൽ ടെയിൽ, ടെല്ലിങ് എ ടെയിൽ, ടി എ എൽ ഇ ടെയിൽ. സെക്കൻഡ് വൺ ഇസ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. തേർഡ് വൺ ഇസ് പെർഫോമൻസ്. നെക്സ്റ്റ് ഇസ് ഫിലിം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫോട്ടോഗ്രാഫി. ഈ ടെയിൽ, ടെല്ലിങ് എ ടെയിൽ തന്നെ പലതരത്തിൽ നമുക്ക് ഈ സ്റ്റോറി പറയാം. ഒന്നെങ്കിൽ നമുക്കതിന് റിയാലിസ്റ്റ് ടെയിലായിട്ട് പറയാം. റിയാലിസ്റ്റ് ടെയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ പാർട്ടിസിപ്പൻസ്, ഈ ഫിനോമിനലിൽ ഉൾപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സ്റ്റോറി പറയാം. ഓക്കെ, അതായത് റെക്കോർഡിംഗ് ദ സ്റ്റോറി ഫ്രം ദി പാർട്ടിസിപ്പൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. അതാണ് റിയാലിസ്റ്റിക് ടെയിൽ, റിയാലിസ്റ്റ് ടെയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കൺഫഷണൽ ടെയിൽ. കൺഫഷണൽ ടെയിൽ എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ദ സ്റ്റോറി, അല്ലെങ്കിൽ റെക്കോർഡിംഗ് ദ ഫിനോമിനൻ ഫ്രം ദ റിസർച്ചേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. റിസർച്ച് ചെയ്യുന്ന ആൾ, ഒബ്സേർവ് ചെയ്ത റിസർച്ചർ, അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ആ സ്റ്റോറിയെ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അതാണ് കൺഫഷണൽ ടെയിൽ. സോ ഫസ്റ്റ് ഇസ് റിയാലിസ്റ്റ് ടെയിൽ, അതായത് ഫ്രം പാർട്ടിസിപ്പൻസ് പോയിൻ്റ് ഓഫ് വ്യൂ. സെക്കൻഡ് വൺ ഇസ് കൺഫഷണൽ ടെയിൽ, ടെയിൽ ഫ്രം റിസർച്ചേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ് വൺ ഇസ് ഇംപ്രഷനിസ്റ്റിക് ടെയിൽ, ഇംപ്രഷനിസ്റ്റിക് ടെയിൽ. ഇംപ്രഷനിസ്റ്റിക് ടെയിൽ എന്നുള്ളത് കൊണ്ട് രണ്ടും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട്, അതായത് റിയാലിസ്റ്റ് ആൻഡ് കൺഫഷണൽ ടെയിൽസ് രണ്ടും കൂടി, അതായത് പാർട്ടിസിപ്പൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലും റിസർച്ചറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലും കൂടി മിക്സ് ചെയ്ത് എഴുതുന്നതാണ് ഇംപ്രഷനിസ്റ്റിക് ടെയിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ ടെയിൽ. ക്രിട്ടിക്കൽ ടെയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടി എ എൽ ഇ ടെയിൽ ആണ് കഥ എന്നുള്ള അർത്ഥം. ഓക്കെ, ക്രിട്ടിക്കൽ ടെയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഫിനോമിനൻ നമ്മൾ ഒബ്സേർവ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം, അതായത് എന്തെങ്കിലും കൊണ്ട് മിനോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കാം. ആ ഡിസഡ്വാൻറ്റേജ്ഡ് ആളുകളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എഴുതുന്നതാണ് ക്രിട്ടിക്കൽ ടെയിൽ. ഓക്കെ, സോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ദ ക്രിട്ടിക്സ് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് ഫ്രം ദി ഡിസഡ്വാൻറ്റേജ് പീപ്പിൾസ് പോയിൻ്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പീപ്പിൾസ് പെർസ്പെക്റ്റീവ്. അതാണ് ക്രിട്ടിക്കൽ ടെയിൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫോമൽ ടെയിൽ. ഫോമൽ ടെയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോളോസ് ദ റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ തിയറി ഓർ അനാലിറ്റിക് പ്രൊസീജിയർ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിയറിയുടെ ബേസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഫോർമൽ ടെയിൽ. ഒരു തിയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഫോമൽ ടെയിൽ. നെക്സ്റ്റ് വൺ ഇസ് ലിറ്റററി ടെയിൽ. ലിറ്റററി ടെയിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോവലിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഒരു നോവലിസ്റ്റ് എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത് അതേപോലെ നിന്ന് എഴുതുന്നതാണ് ലിറ്റററി ടെയിൽ. ഓക്കെ, സോ റിപ്പോർട്ടിംഗ് ഫ്രം ദി നോവലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും തരത്തിൽ നമുക്ക് ഒരു നാച്ചുറലിസ്റ്റിക് റിപ്പോർട്ടിനെ, റിസർച്ചിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നാച്ചുറലിസ്റ്റിക് റിസർച്ചേഴ്സിൽ, അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ഇൻക്വയറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചേഴ്സാണ്. ഇതിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, എത്തനോഗ്രഫി, ഫെനമനോളജി, കേസ് സ്റ്റഡി, ഗ്രൗണ്ടഡ് തിയറി, ഇതെല്ലാം ഈ നാച്ചുറലിസ്റ്റിക് എൻക്വയറിയിൽ വരുന്നതാണ്. ഈ നാച്ചുറലിസ്റ്റിക് എൻക്വയറിയിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത്, ജസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞു.